ഫിലിപ്പി ലേഖനം അതിന്റെ 3-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം.
ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളത് ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു.
ഐ പ്രസ് ഓൺ ടുവേർഡ് ദ ഗോൾ ഫോർ ദ പ്രൈസ് ഓഫ് ദ അപ്വേർഡ് കോൾ ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ഐ പ്രസ് ഓൺ. നോക്ക സാരങ്ങളെ, വീണ്ടും എന്റെ 12-ാം വാക്യത്തിൽ വീണ്ടും നമ്മൾ ഇവിടെ വായിക്കുന്നുണ്ട്. Note that I have already obtained it, or have already become perfect, but I press on. അവിടെയും വീണ്ടും പറയണം, എന്താണ്? ഒന്ന് ഞാൻ ചെയ്യുന്നു, I press on. 13-ാം വാക്യം പറയുകയാണ്, Brethren, I do not regard myself as having laid hold of it yet, but one thing I do, forgetting what lies behind and reaching forward to what lies ahead. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ള ലാക്കിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? ആയുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചൊരു കാര്യമുണ്ട്, എന്തൊക്കെയാ പിൻപിലുള്ളത് മറന്നതെന്നാണ് നമ്മൾ ചിന്തിച്ചത്. എന്തൊക്കെ മറന്നു? പൗലോസ് തന്റെ പാരമ്പര്യം മറന്നു, ബെന്യാമിൻ ഗോത്രക്കാരനാണ്, പരീശനാണ്, അവൻ 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവനാണ്. തനിക്ക് മാനുഷികമായിട്ടുണ്ടായിരുന്ന തൻ്റെതായ മഹിമകൾ, തൻ്റെതായ ശ്രേഷ്ഠതകൾ, തൻ്റെതായ എല്ലാ കാര്യങ്ങളും മറന്ന് പിന്നെന്ത് ചെയ്തു? മറക്കുക മാത്രമല്ല, പൗലോസ് പറയാണ്, വൺ തിങ് ഐ ഡു, ഒരു കാര്യമേ ഞാൻ ചെയ്യുന്നുള്ളൂ. എന്താ? ഞാൻ മുൻപോട്ടുള്ള എന്റെ വിളിയിലേക്ക് ഞാൻ ആയുകയാ. ഐ പ്രസ് ഓൺ. എനിക്കൊരു ലക്ഷ്യമുണ്ട് മുൻപിൽ, അതിലേക്കാണ് എന്റെ ശ്രദ്ധ മുഴുവനും. നിങ്ങൾ ഇത് കുറച്ചും കൂടെ നമുക്കൊരു ക്ലാരിറ്റി കിട്ടാനായിട്ട് അപ്പോസ്തല പ്രവർത്തനം അതിന്റെ 20-ാം അധ്യായം, മാക്സ് ചാപ്റ്റർ 20:24.
എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ.
But I do not consider my life of any account as dear to myself, so that I may finish my course and the ministry which I received from the Lord Jesus to testify solemnly of the gospel of the grace of God. ഇവിടെ പൗലോസ് പറയുകയാണ്, എന്റെ ഐ മേ ഫിനിഷ് മൈ കോഴ്സ്, എന്റെ ഓട്ടം തികയ്ക്കണമെന്ന് എനിക്കുള്ളൂ. അപ്പോൾ പൗലോസിന്റെ ഹൃദയത്തിന്റെ അകത്ത് ഒരു വലിയ ആഗ്രഹം കത്തിയിരിക്കുക, എന്താണെന്നറിയാമോ? എന്റെ ഓട്ടം എനിക്ക് തികയ്ക്കണം. സി, ഓട്ടം തികയ്ക്കണമെങ്കിൽ ആദ്യത്തെ കാര്യം എന്തിയാണെന്നറിയാമോ? ഓട്ടം തുടങ്ങണം, അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, വഴിയിൽ എവിടെയും വെച്ച് എന്ത് ചെയ്യരുത്? നിന്നു പോകരുത്. കഴിഞ്ഞ ദിവസം ഒരാളിങ്ങനെ ഷെയർ ചെയ്യായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് US ഒരു മാരത്തോണില് അദ്ദേഹം ഓടി എഴുതിയിരിക്കുകയാണ്, എനിക്കൊന്ന് 10,000-15,000 പേര് ഓടിയെന്ന് തോന്നുന്നു. ഇദ്ദേഹം ഏതാണ്ടോ 2,000-4,000 കണ്ടാ ഫിനിഷ് ചെയ്തത്. അപ്പൊ അദ്ദേഹം വളരെ ഒരു കാര്യം പറയുകയാണ്, ഏകദേശം എത്രയാ 40 കിലോമീറ്റർ ഉള്ള ഒരു മാരത്തോൺ റേസ്. അദ്ദേഹം വളരെ അഭിമാനത്തോടു കൂടി പറയുകയാണ്, ഞാൻ എന്ത് ചെയ്തു, ഞാൻ 4,000 ഞാൻ എന്ത് ചെയ്തു ഫിനിഷ് ചെയ്തു. ഫസ്റ്റ് സെക്കൻഡ് ഒന്നുമല്ല, പിന്നെ പുള്ളിയുടെ പൊസിഷൻ എത്രയാ? 4,000. പക്ഷേ അത് കേട്ട സഹോദരൻ പറഞ്ഞു, എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. സന്തോഷം തോന്നിയത് വേറെ ഒന്നുമല്ല, 40 കിലോമീറ്റർ പോയിട്ട് ഒരു 2 കിലോമീറ്റർ എന്നെ കൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റത്തില്ല, അതിനു മുമ്പ് ഞാൻ അവിടെ അവസാനിപ്പിക്കും. പക്ഷേ ഈ സഹോദരൻ പോട്ടെ, 4,000-ത്തെ സ്ഥാനം കിട്ടിക്കോട്ടെ പുള്ളിക്കാരന്, പക്ഷേ ആ 40 കിലോമീറ്റർ ഓട്ടം പുള്ളിക്കാരൻ എന്ത് ചെയ്തു? ഫിനിഷ് ചെയ്തു. ഇത് ക്രിസ്തീയ ജീവിതത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എത്രാമത്തെ സ്ഥാനമാകുന്നു എന്നുള്ളതല്ല വിഷയം, ഓട്ടം തികയ്ക്കുക എന്നുള്ളതാ പ്രധാനപ്പെട്ട കാര്യം. ഐ നീഡ് ടു ഫിനിഷ് മൈ റേസ്. പൗലോസ് നോക്ക്, പല സ്ഥലത്ത് ഈ കാര്യം പറയുക, ഒരു കാര്യം മാത്രം ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ള ലക്ഷ്യത്തിലേക്ക് ഐ പ്രസ് ഓൺ. ഒരു കാര്യം മാത്രം. സ്വരങ്ങളെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഈ കഴിഞ്ഞിടയ്ക്ക് ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഒരാള് ഓടിയപ്പോഴത്തേന് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല, ഭയങ്കര വലിയ വാദപ്രതിവാദങ്ങളായിരുന്നു പത്രത്തിൽ, നിങ്ങൾ വായിച്ചു കാണായിരിക്കും. അതിന്റെ കാര്യം മറ്റൊന്നുമല്ല, ഈ ഓട്ടത്തിനിടയിൽ ഈ ഗവൺമെന്റ്, നമ്മുടെ ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യമാണ് വഴിയിൽ അവർക്ക് കുടിക്കാനുള്ളതോ ആ സാധനങ്ങളൊക്കെ വെക്കേണ്ടത്, പക്ഷെ എന്ത് ചെയ്തില്ല, അവരിതൊന്നും വെച്ചുമില്ല, മറന്നു, ആ പടം മറന്നുപോയി, മൊത്തത്തിൽ വലിയ പ്രശ്നമായി, വഴി വെച്ച് ഓട്ടം നിന്നു, വലിയ പ്രതിസന്ധിയിലായി പോയി. ഞാൻ പറഞ്ഞത്, ഈ ഓട്ടം ഇടയ്ക്ക് വെച്ച് നിർത്തുക എന്നുള്ളൊരു അപകടമാണ് ഏറ്റവും വലിയ അപകടം. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം എന്ത് ചെയ്യണം, സ്ഥിരതയോടെ ഓടണം. എന്താ ഈ വചനത്തിൽ ഇത്രമാത്രമുള്ള എൻകറേജ്മെന്റ് വന്നിരിക്കേണ്ട കാരണം എന്താ? അതിന്റെ കാരണം ഇതാണ്, ഓട്ടം ഇടയ്ക്ക് വെച്ച് നിർത്തുവാനുള്ള ഒത്തിരി സാധ്യതകളുണ്ട്, ഒത്തിരി സാധ്യതകളുണ്ട്. ഇന്നലെ ഞങ്ങൾ ചിന്തിച്ചൊരു കാര്യമുണ്ട്, ദേമാസിനെ കുറിച്ച് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക്, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ടു പോയി എന്നാ പൗലോസ് പറയുന്നത്. നോക്ക്, ദേമാസ് പൗലോസിന്റെ കൂടെ ഓട്ടം ആരംഭിച്ച മനുഷ്യനാ. അദ്ദേഹം ഇടയ്ക്ക് വെച്ച് നിർത്താൻ വേണ്ടിയൊന്നും അല്ല ഓട്ടം തുടങ്ങിയത്, ഓട്ടമൊക്കെ നന്നായിട്ട് തുടങ്ങിയ ആളാ. പക്ഷെ എവിടെയോ വെച്ച് എന്ത് ചെയ്തു, അദ്ദേഹം ടേൺ ചെയ്ത് പോയി, മാറിപ്പോയി, ഡയറക്ഷൻ മാറിപ്പോയി, ലക്ഷ്യം മാറിപ്പോയി. എന്ത് ചെയ്തു, യേശുവിനെ സ്നേഹിക്കേണ്ടതിന് പകരം എന്ത് ചെയ്തു, ലോകത്തെ സ്നേഹിച്ചു. പരദേശി മോക്ഷയാത്ര, ജോൺ ബിനിന്റെ പ്രസിദ്ധമായ ബുക്ക, അതിൻ്റെ അകത്ത് അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ആ പുതിയ യെരുശലേം എന്ന സ്ഥലത്തിന് എത്തുന്നതിന് തൊട്ട് അടുത്ത് പോലും നരകത്തിലേക്ക് പോകാനുള്ള ചില ഒറ്റയടിപ്പാതകളുണ്ട്. വായിച്ചിട്ടുണ്ടോ നിങ്ങൾ ജോൺ ബെനിയന്റെ പിൽഗ്രിംസ് പ്രോഗ്രസ്? അദ്ദേഹം പറയുകയാണ്, ആ സ്വർഗ അല്ലെങ്കിൽ പുതിയ യെരുശലേമിനെ ലക്ഷ്യമാക്കിയാണ് ഈ വ്യക്തി യാത്ര ആരംഭിച്ചത്. അദ്ദേഹം പറയുകയാണ്, അതിന്റെ തൊട്ടടുത്ത് പോലും നരകത്തിലേക്കുള്ള ഒറ്റയടിപ്പാതകളുണ്ട്. അപ്പോൾ തിരുവചനം നമ്മളെ എൻകറേജ് ചെയ്യുന്നത്, നമ്മളെ പ്രബോധിപ്പിക്കുന്നത് എന്ത് ചെയ്യണം, ആ ഈ ഓട്ടം ഫിനിഷ് ചെയ്യേണ്ട ഒരു കാര്യമാ. ഞാൻ പറയട്ടെ, ഫിനിഷ് ചെയ്യണമെങ്കിൽ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഈ പൗലോസിനെ പോലെ വൺ തിങ് ഐ ഡു, ഒരു കാര്യം മാത്രം ഞാൻ ചെയ്യുന്നു. ഇതിലേക്ക് ഫോക്കസ് ചെയ്യാത്ത ഒരാൾക്ക് ആ ഓട്ടം സ്ഥിരതയിൽ ഓടാൻ പറ്റത്തില്ല. വേറെ പല കാര്യങ്ങളിൽ ഇടപെട്ട് പല കാര്യങ്ങളിൽ മനസ്സ് കലങ്ങി മനസ്സുകൊണ്ട് വെച്ചു കൊടുക്കുന്ന ഒരാൾക്ക് ഈ ഓട്ടം ഓടാൻ പറ്റത്തില്ല. ഇവിടെ നമ്മൾ ഇപ്പൊ ആക്ട്സ് 20:24 നമ്മൾ വായിച്ച വാക്യം ഇതാണ്, എന്താണെന്നറിയാമോ, എന്റെ പ്രാണനെ പോലും ഞാൻ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല എന്ന്. ഐ ഡിഡ് നോട്ട് കൺസിഡർ മൈ ലൈഫ്. എന്താ, എന്റെ ജീവനേക്കാളും ഇമ്പോർട്ടന്റ് ആണ് എന്റെ ഓട്ടം തേക്കുക എന്നുള്ളത്. അതായിരുന്നു പൗലോസ്. അതുകൊണ്ടാണ് പൗലോസിന് പറയാൻ പറ്റിയത്, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഭക്തന്മാരായ മനുഷ്യരുടെ അവസാന സമയങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ ഒരുപക്ഷെ ചില ബുക്കുകളിലൊക്കെ വായിച്ചിട്ടുണ്ടാകാം. ഡി എൽ മൂഡി പറഞ്ഞ, തന്റെ മരണസമയത്ത് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഇതാണോ മരണം, ഇത് മരണമല്ല, ഇതെന്റെ കിരീടധാരണ ദിവസമാ. അതാ ഡി എൽ മൂഡി പറഞ്ഞത്. കാരണം എന്താണെന്നറിയാമോ, അത് മരണ ദിവസം അത് പറയാൻ പറ്റണമെങ്കിൽ നമ്മുടെ സാധാരണ ദിവസങ്ങളിൽ നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കുറച്ചും കൂടെ പറയുകയാണെങ്കിൽ, വൺ തിങ് ഐ ഡു, ഒരു കാര്യം മാത്രം. അപ്പം നിങ്ങൾ ചോദിക്കും, ബാക്കി കാര്യങ്ങളൊക്കെ ബ്രദറെ ചെയ്യണ്ടേ? ചെയ്യണം. പക്ഷേ ബാക്കി എല്ലാറ്റിനേക്കാളും നമ്മുടെ പ്രയോറിറ്റി ആത്മീയ കാര്യങ്ങളല്ലെങ്കിൽ ഓട്ടം തയ്ക്കാൻ പറ്റത്തില്ല. ലിസൺ ടു മീ വെരി കെയർഫുള്ളി. മോർ ദാൻ എനിത്തിങ് ഇഫ് യു ഡോണ്ട് ഗിവ് പ്രയോറിറ്റി ടു ദ ക്രിസ്ത്യൻ ലൈഫ് ടു ഫിനിഷ് ദ റേസ് യു കനോട്ട് ഫിനിഷ് ഇറ്റ്. യു കനോട്ട് ഫിനിഷ് ഇറ്റ്. പൗലോസ് വീണ്ടും പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഇടപെടുന്നില്ല. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. എന്നറിയാമോ, ഈ ഇവിടുത്തെ കാര്യങ്ങളുടെ പ്രത്യേകത ഈ എൻടാംഗിൾ എന്ന് പറഞ്ഞൊരു വാക്ക് അവിടെ നിങ്ങൾ കാണാം. എൻടാംഗിൾ, കുടുങ്ങിപ്പോകാൻ സാധ്യതയുള്ള കാര്യങ്ങളാ, കുടുങ്ങിപ്പോകാൻ സാധ്യതയുള്ള കാര്യങ്ങളാ. അതുകൊണ്ടാണ് നിരന്തരം തിരുവചനം നമ്മെ പ്രബോധിപ്പിക്കുന്ന ഒരു കാര്യം, മനസ്സ് പുതുക്കണം. എന്താ ഈ മനസ്സ് പുതുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മുടെ മനസ്സാണ് ഒരു പോർക്കളം. പിശാചിന്റെ ആയുധങ്ങൾ മുഴുവൻ നമ്മുടെ മനസ്സിന്റെ നേരെയാ. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിന്ന് മാറ്റിക്കളയുവാൻ, ദ പ്യുവർ ഡിവോഷൻ ടു ദ ലോർഡ്, അതിൽ നിന്ന് മാറ്റിക്കളയുവാൻ പിശാച് എന്ത് ചെയ്യാന്നറിയാമോ, നിരന്തരമായി അമ്പുകൾ എഴുതുകൊണ്ടിരിക്കുക. എങ്ങോട്ടാ? മനസ്സിന്റെ നേരെ അമ്പുകൾ. സ്വരങ്ങളെ, അപ്പോഴൊക്കെ നമുക്ക് നമ്മോട് പറയേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ, ഞാൻ ഓട്ടക്കളത്തിലാ. അതിനിട്ട് ഫോക്കസ് വെരി ക്ലിയർലി, ഞാൻ എവിടെയാ ഫിനിഷ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം വളരെ കൃത്യമായി സെറ്റ് ചെയ്യാത്ത ഒരാൾക്ക് പോലും അത് ഫിനിഷ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഇനി അങ്ങനെ സെറ്റ് ചെയ്ത ഒരാളാണെങ്കിൽ, ആ ഒരു കാര്യം സെറ്റ് ചെയ്ത ഒരാളാണെങ്കിൽ, എവിടെങ്കിലും ഒന്ന് പാളിപ്പോയാൽ പോലും എന്ത് ചെയ്യുന്നറിയാവോ, തിരിച്ച് കർത്താവ് നമ്മളെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യും. പക്ഷെ സെറ്റ് ചെയ്യാത്ത ഒരാൾക്ക് അതിലേക്ക് എത്തിച്ചേരാൻ പറ്റത്തില്ല. ഞാൻ ഓർക്കാറുണ്ട്, ഇവിടുത്തെ ഇപ്പം ലേറ്റസ്റ്റ് നമ്മുടെ ഇപ്പം മൊബൈലിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്തുകയാണെങ്കിൽ, ഓക്കെ ഇന്ന ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ മെച്ചമുണ്ട്. എന്താണ്, ഇടയ്ക്ക് വെച്ചൊരു ഡയറക്ഷൻ മാറിപ്പോയാൽ ഉടനെ തന്നെ അവർ പറഞ്ഞുകൊണ്ടിരിക്കും, ടേൺ ടു ലെഫ്റ്റ്, ടേൺ ടു റൈറ്റ് എന്ന ഡയറക്ഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഇടയ്ക്കിടയ്ക്ക് അവർ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതുപോലെ സെറ്റ് ചെയ്ത് ഡയറക്ഷൻ സെറ്റ് ചെയ്യുന്ന ഒരുവന്റെ കാര്യത്തിൽ പരിശുദ്ധാത്മാവ് നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കും. എന്താണെന്നറിയാമോ, ഓനെ ആ ഡയറക്ഷൻ ഇച്ചിരി റോങ്ങാ, ടേക്ക് എ ലെഫ്റ്റ്, ഗോ സ്ട്രെയിറ്റ്, ടേക്ക് എ റൈറ്റ്. കറക്റ്റായിട്ട് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളുടെ ചിന്തകളെ ഉണർത്താൻ ശ്രമിക്കുന്ന ഒരു കാര്യത്തിലാണ്, ഒത്തിരി നേരം വചനം പറയാൻ വേണ്ടിയല്ല, നിങ്ങൾ നിങ്ങളുടെ മനസ്സ് സെറ്റ് ചെയ്തോ ആ ഫിനിഷിംഗ് പോയിന്റിലേക്ക്. സെറ്റ് ചെയ്തോ ഈ ഫിലിപ്പ് ലേഖനം നിങ്ങൾ താഴേക്ക് വായിക്കുമ്പം അവിടെ ഒരു വാക്യം കാണാം. ഫിലിപ്പ് ലേഖനത്തില് അതിന്റെ മൂന്നാം അധ്യായം അതിന്റെ 19 വാക്യം, whose end is destruction, whose God is their appetite, and whose glory is in their shame, who set their minds on earthly things. ഒരു കൂട്ടം ആൾക്കാരെ കുറിച്ച് പറയുകയാണ്. എന്താ അവരുടെ പ്രത്യേകത? എന്താ കള്ളയപ്പോസ്തലന്മാര് അവരെ കുറിച്ച് പറയുകയാണ്? എന്താണ്, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. ഹൂ സെറ്റ് ദെയർ മൈൻഡ്സ് ഓൺ ഏർത്ത്ലി തിങ്സ്. ഇവിടത്തെ കാര്യങ്ങളാണ് അവർ മനസ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി കേട്ടോ. ഒരു ഒരു ദൈവദാസിന്റെ ഒരു പ്രസംഗം ഞാൻ കേട്ടു, 2 മുമ്പ് അദ്ദേഹം പ്രസംഗിച്ചു, എനിക്കറിയാവുന്ന ഒരാളാ. അദ്ദേഹം പറഞ്ഞു, എന്റെ മകൻ ജനിച്ചപ്പോൾ ഞാനൊരു വാക്യം എന്റെ ഡയറിയിൽ എഴുതിയിട്ടു. എന്താണെന്നറിയാമോ, ഹബക്കൂക്ക് പ്രവചനം അദ്ദേഹം എടുത്തിരിക്കുന്നത്, നിന്റെ ദർശനം എന്ത് ചെയ്യണം, എഴുതിയിടണം. എന്താ അദ്ദേഹം എഴുതിയതെന്ന് അറിയാവോ, എന്റെ മകൻ അമേരിക്കയിൽ പഠിക്കണം. ആള് പാസ്റ്ററാ കേട്ടോ, ഞെട്ടരുത്, പ്രസംഗിച്ച ആളെന്നോ, ഞാൾ പാസ്റ്ററാ, അദ്ദേഹം എഴുതിയെഴുത്തതാ. പക്ഷേ സംഭവിച്ചെന്ന് അറിയാമോ, അദ്ദേഹം അമേരിക്കയിൽ പോയി, മകൻ അമേരിക്കയിലും പഠിച്ചു. പക്ഷെ എന്റെ ചോദ്യം ഇതാ, അതാണോ നമ്മുടെ ലക്ഷ്യം? അമേരിക്കയിൽ പോകും തെറ്റാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞേ. അമേരിക്കയിൽ ഇപ്പൊ ദൈവം ഒരു ജോലി വന്നു, അമേരിക്കയിൽ പോയി, ഫൈൻ, അത് തെറ്റല്ല. അത് കാരണം നമ്മൾ ബാംഗ്ലൂർ വന്ന പോലെ ഉള്ളൂ. ഞാൻ ബാംഗ്ലൂർ ജോലിക്ക് വേണ്ടി വന്നേ, അല്ലാതെ ഇവിടെ സൂചന വേല ചെയ്യാൻ വേണ്ടി ഒന്നല്ല. ഒരാൾ ഗൾഫിന് പോയി, തെറ്റൊന്നുമല്ല, നോ. കാരണം നമുക്ക് ജോലിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ഇവിടെ ജോലി കിട്ടത്തില്ല, വേറെ സ്ഥലത്തേക്ക് പോകേണ്ടി വരും. പക്ഷേ ജോലി ചെയ്യാൻ വേണ്ടി പോകുന്നതും എന്റെ ഹൃദയം ഈ ഭൂമിയിലെ ഏതെങ്കിലും കാര്യങ്ങളിൽ സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് പോകുന്ന തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. കടലും കടലാടിയും പോലുള്ള വ്യത്യാസമുണ്ട്, ആനയും ആടും പോലുള്ളൊരു വ്യത്യാസമുണ്ട്. ഞാൻ എനിക്ക് സാജുദാറിന്റെ കാര്യം ഇവിടെ കോട്ട് ചെയ്തായിരുന്നു. ഞാനിപ്പോ അധികം പേരുടെ കാര്യം ഇങ്ങനെ കോട്ട് ചെയ്യാറില്ല, കാരണം പേടിയാ, മനുഷ്യരുടെയൊക്കെ പേര് പറയാൻ വേണ്ടി പേടിയായിക്കൊണ്ടിരിക്കുക. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എന്റെ മക്കൾ ഏതെങ്കിലും വിദേശത്ത് പോയി വലിയ ജോലി കിട്ടി എന്ന് പറയുന്നതിനേക്കാളും അവരേതെങ്കിലും ഒരു പക്ഷേ മീൻ വിൽക്കുന്ന ജോലി ആയിരിക്കാം, മത്തി 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 എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞിട്ട് ഒരു ട്രാക്ടും കൂടെ അതിന്റെ കൂട്ടത്തിൽ കൊടുക്കുന്നതാണ് എനിക്കിഷ്ടമെന്ന് അദ്ദേഹം പറഞ്ഞായിരുന്നു. ഒരു സ്റ്റേറ്റ്മെന്റ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട സ്റ്റേറ്റ്മെന്റ്. ഞാൻ പറഞ്ഞത് നമ്മുടെ മക്കൾ മത്തി കച്ചവടക്കാരാണോ എന്നുള്ളതല്ല പറഞ്ഞത്, അവരെ കുറിച്ചൊക്കെ നമുക്ക് നല്ല ഉദ്ദേശങ്ങൾ നല്ലതാ, പക്ഷേ അവര് ക്രിസ്തുവേശുവിലായി തീരണം എന്നുള്ളൊരു ആഗ്രഹം അതിന്റെ എല്ലാം മുകളിൽ നമ്മളൊന്ന് സെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഏതെങ്കിലും നിലയിൽ അവര് കർത്താവിനെ കുറിച്ചൊന്ന് പറയാൻ, ഒരു പക്ഷെ അവരതിന് പാസ്റ്ററാണോ നിർബന്ധമൊന്നുമില്ല, അല്ലെങ്കിൽ അതിന് സുവിശേഷനാണോ നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഏതെങ്കിലും നിലയിൽ കർത്താവിനെ കുറിച്ച് അവർ പറയുന്നവരായി തീരണം എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ കത്തണം എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞതാ. അത് നമ്മുടെ മനസ്സ് എവിടെയാ സെറ്റ് ചെയ്തിരിക്കുന്നത്? അവരെന്തായി തീരുന്നുള്ള നമുക്കറിയത്തില്ല, കർത്താവ് അറിയുന്നേ, നമ്മൾ അറിയത്തില്ല. പക്ഷേ എന്റെ ചോദ്യം ഇതാണ്, നമ്മുടെ മനസ്സ് നമ്മൾ എവിടെ സെറ്റ് ചെയ്തിരിക്കുന്നേ? അതേ ഉള്ളു പ്രഭാതത്തിൽ ചോദ്യം, അല്ല എന്തായി എന്നുള്ളതല്ല. ദാറ്റ് ഈസ് ഡിഫറെന്റ്. അതൊക്കെ ഓരോരുത്തരുടെ വിളിയും തെരഞ്ഞെടുപ്പ് അനുസരിച്ച് അമേരിക്കയിൽ പോകും, ചിലപ്പോൾ യൂറോപ്പിൽ പോകാം, ഫൈൻ. ചിലപ്പം പല ചില ഒരാൾ ഒരു കമ്പനിയുടെ സിഇഒ ആയി മാറാം, വേറൊരാള് ഡോക്ടറാകാം. ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം, അതൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാരണം അതൊക്കെ ഓരോരുത്തരെ കുറിച്ചുള്ള വിളിയാണ്, അല്ലാതെ എല്ലാവരും പാവപ്പെട്ടവരായി ഇരിക്കണമെന്നും അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അല്ല, ഓരോരുത്തരെ കുറിച്ചുള്ള വിളിക്ക് വ്യത്യാസമുണ്ട്, നമ്മൾ തിരിച്ചറിയണം. ഒരാളെ ദൈവം ആഗ്രഹിക്കുന്നത് ഒരു ഉയർന്ന പൊസിഷനിൽ ഇരുന്നു കൊണ്ട് കർത്താവിന്റെ സാക്ഷിയായി തീർന്നതായിരിക്കാം, ഒരു ഐ എ എസ്സുകാരനായി ആ ടോപ്പിൽ ആലുള്ള ആൾക്കാരുടെ കൂടെ കർത്താവിന്റെ സാക്ഷിയായി തീരണം, ഫൈൻ, നോ പ്രോബ്ലം. പക്ഷെ എന്റെ ചോദ്യം എന്താണെന്നറിയാമോ, നമ്മുടെ മനസ്സ് നമ്മൾ എവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഇവിടെ പോലീസ് പറയുകയാണ്, ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, വളരെ ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്, ഹൂസ് എൻഡ് ഈസ് ഡിസ്ട്രക്ഷൻ, അവരുടെ അവസാനം നാശം. ഹൂസ് ഗോഡ് ഈസ് ദെയർ ആപ്പറ്റൈറ്റ്, അവരുടെ ദൈവം വയറ. Whose glory is in their shame, avarude lajja ayadil avarku maanam thonunu nindu parayanu. Who set their minds on earthly things. 20 am vakyam kooda paranjal idu poorthiyavullu, adu kooda vaikkamo.
Nammude pavaruthamo swargathil aagunu, avade ninnum kartavaya yesu christu രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും.
Our citizenship is in heaven. സ്വരങ്ങളെ കണ്ടോ, മനസ്സുകൊണ്ടോ, എവിടെ കണ്ടോ വെച്ചിരിക്കുന്ന നമ്മുടെ പൗരത്വം എവിടെയാ, എവിടെയാ, സ്വർഗത്തിലാകുന്നു. പൗലോസ് ഓൾറെഡി ഒരു സ്വർഗീയ പൗരൻ എന്നുള്ള നിലയിലാണ് ജീവിക്കുന്നത്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അത് മാത്രമല്ല, അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം എന്ത് ചെയ്തിരിക്കുക, കാത്തിരിക്കുക. അപ്പോൾ ഈ മനുഷ്യൻ ഓൾറെഡി സിറ്റിസൺഷിപ്പ് കെട്ട മനുഷ്യൻ, അദ്ദേഹം വെയിറ്റ് ചെയ്യുക എന്നറിയാമോ, യേശുവിന്റെ വരവിനായി കാത്തിരിക്കുക. കാരണം എന്താ, ദാറ്റ് ഈസ് മൈ ഡെസ്റ്റിനേഷൻ. നിത്യമായി ഞാൻ താമസിക്കാനുള്ള സ്ഥലം സ്വർഗരാജ്യമാ, എന്റെ കർത്താവിന്റെ കൂടെയാ. അദ്ദേഹം മനസ്സിൽ അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. എന്നിട്ട് പറയാണ്, ആ കർത്താവ് വരുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ എന്തു ചെയ്യും, തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി എന്തു ചെയ്യും, രൂപാന്തരപ്പെടുത്തും. നോക്ക് സ്വരങ്ങളെ, ഇനി ഞാൻ പറയുന്നത് വളരെ സിമ്പിളാണ്, നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ പറ്റും. നമ്മൾ സാധാരണ ഈ ഞായറാഴ്ച ചർച്ച ചെയ്യുവന്നിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്താ, നമ്മളെല്ലാവരും എങ്ങോട്ട് പോവാ, ആ സ്വർഗത്തിലോട്ട് പോവാ. കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള പാട്ട് പാടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കയ്യടി ആരാധനയൊക്കെ ഉണ്ടാകുന്നത്. കാരണം നമ്മളെല്ലാവരും ഞായറാഴ്ച നമ്മൾ എങ്ങോട്ട് പോകാൻ റെഡി ആയിരിക്കുക, സ്വർഗത്തിൽ പോകാൻ റെഡിയാ. പക്ഷേ വാട്ട് അബൌട്ട് മൺഡേ? തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഇതേ ലക്ഷ്യം നമ്മുടെ ഉള്ളിൽ ഗ്രിപ്പ് ചെയ്യുന്നുണ്ടോ? പൗലോസ് പറയുകയാണ്, എനിക്ക് തിങ്കളും ചൊവ്വായും വെള്ളിയും ബുധനും എല്ലാം ഒന്ന് ഞാൻ ചെയ്യുന്നു. ഇനി അതിനുവേണ്ടിട്ട് അദ്ദേഹം പറയണം, എന്റെ പ്രാണനെ പോലും വിലയേറിയായിട്ട് എണ്ണുന്നില്ലെന്ന്, ജീവൻ പോലും വിഷയമല്ല. കാരണം എന്തെന്നറിയാമോ? ഒരു മനുഷ്യൻ സർവലോകവും നേടിയാലും തന്റെ ആത്മാവ് നഷ്ടമായാൽ അവന് എന്തു പ്രയോജനം? അപ്പൊ എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ കാര്യമാണ് ഇമ്പോർട്ടന്റ്, ഞാൻ എത്താൻ പോകുന്ന ഡെസ്റ്റിനേഷനാണ് ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? അദ്ദേഹം പറയാണ്, സർവശക്തിയും എടുത്ത് ഞാൻ ആയുന്നു. ഐ പ്രസോ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? എന്റെ സകല ശക്തിയും എടുത്ത് ഞാൻ അതിലേക്ക് ആയുകയാ. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞായിരുന്നു, അവൻ എന്നെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഞാനും പിടിക്കുക. ഇവിടെ നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയണം, ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് ദൈവം എന്ത് ചെയ്യാന്ന് അറിയാമോ? ദൈവം അതിലേക്ക് നമ്മളെ പുഷ് ഓൺ ചെയ്യുക, ദൈവം നമ്മളെ പുഷ് ചെയ്യുക. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? സഭയിലൂടെ, തിരുവചനത്തിലൂടെ, വാക്യം വായിക്കുന്നതിലൂടെ, മറ്റ് സഹോദരങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ ഉത്സാഹിപ്പിക്കുക. നോക്ക്, അതാ ദൈവത്തിന്റെ ഭാഗത്ത് ദൈവം ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഭാഗത്തു നിന്ന് സെറ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, അത് ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ മക്കൾക്ക് വേണ്ടി പോലും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയോ? ഉത്സാഹിപ്പിക്കാൻ. അതുകൊണ്ടാണ് പറഞ്ഞത് എൻകറേജ് വൺ അനദർ. പരസ്പരം എന്ത് ചെയ്യണം? ഉത്സാഹിപ്പിക്കണം, പരസ്പരം പ്രബോധിപ്പിക്കണം. എന്താ പരസ്പരം പ്രബോധിപ്പിക്കണ്ടേ? നാളടുത്തു വരികയാ, അതുകൊണ്ടാ. നാളടുത്തു വരുന്നു എന്ന് കാണും തോറും പരസ്പരം പ്രബോധിപ്പിക്കണം, ഉത്സാഹിപ്പിക്കണം. കാരണം എന്താ? നമുക്കൊരു ഓട്ടം ഫിനിഷ് ചെയ്യാനുണ്ട്. ഞാൻ അവസാനിപ്പിക്കുക. പ്രിയസോരങ്ങളെ, ഹാവ് യു സെറ്റ് എ ഡെസ്റ്റിനേഷൻ? ഞാൻ എങ്ങോട്ടേക്കാ പോകുന്നത് എന്നുള്ളൊരു കാര്യം ഉറപ്പിച്ചോ? അതുറപ്പിക്കാത്തിടത്തോളം കാലം നമുക്കൊരിക്കലും ഒരു ഓട്ടം ഓടി തേക്കാൻ പറ്റത്തില്ല. യേശുവിനെ കുറിച്ചൊരു വാക്കും കൂടെ പറഞ്ഞ് ഞാൻ ക്ലോസ് ചെയ്യാം. അതിൻ്റെ ഹിബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം, ഹിബ്രൂസ് ചാപ്റ്റർ 12.
വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനമലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു.
ഫിക്സ് അവർ ഐസ് ഓൺ ജീസസ്, ദി ഓതർ ആൻഡ് പെർഫെക്റ്റർ ഓഫ് ഫെയ്ത്ത്. ഫെബ്രുവരിക്കാരൻ പ്രബോധിപ്പിക്കുകയാണ്, ഫിക്സ് യുവർ ഐസ് ഓൺ ജീസസ്. യേശുവിങ്കൽ തന്നെ നിങ്ങളുടെ കണ്ണുകൾ ഉടക്കി നിൽക്കട്ടെ. യേശുവിങ്കൽ നിന്ന് കണ്ണു പറിക്കരുത്. കാരണം പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം യേശുവിങ്കിൽ നിന്ന് ഹൃദയം മാറ്റാനായിട്ടാ. യേശുവിനുള്ള സിംപ്ലിസിറ്റിയിൽ നിന്ന്, ഡിവോഷനിൽ നിന്ന് നമ്മുടെ ഹൃദയം മാറ്റാനാ പിശാചിന്റെ പോരാട്ടം. എന്ത് പറയാണ്? എന്താ ചെയ്തേ? യേശുവിനേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് ഒരു കാര്യം മനസ്സിലാകും. Who, for the joy set before him, endured the cross, despising the shame, and has sat down at the right hand of the throne of God. യേശുവിനെ ശ്രദ്ധിക്ക്. തന്റെ മുൻപിൽ ഒരു സന്തോഷമോർത്ത് താൻ പിതാവിന്റെ കൂടെ സിംഹാസനത്തിൽ ഇരിക്കാൻ പോവുകയാ. താൻ പിതാവിന്റെ കൂടെ, പിതാ, അതുകൊണ്ടാണ് യേശു പറഞ്ഞത് താൻ പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നുവെന്നും പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നുവെന്നും അറിഞ്ഞിട്ട് യേശു അത്താഴത്തിൽ എന്ത് ചെയ്തു? വസ്ത്രം ഊരിവെച്ചു എന്ന് നമ്മൾ വായിക്കുന്നേ. യേശുവിന് തന്റെ ഡെസ്റ്റിനേഷൻ വളരെ ക്ലിയർ ആയിരുന്നു. പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നു, എങ്ങോട്ട് പോവാ? പിതാവിന്റെ അടുക്കിലേക്ക് പോവുക. ഈ യേശുവിൽ നമ്മുടെ കണ്ണുടക്കണം. ഫിക്സ് യുവർ ഐസ് ഓൺ ജീസസ്. ഞാൻ പിതാവിന്റെ അടുക്കിലേക്ക് പോവുക. That is my destination. ഈ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മളത് കാണും. യേശുവിന്റെ ജീവിതം അതാ. നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ലൂക്കോസ് എഴുതുന്ന ഒരു കാര്യമുണ്ടെന്ന് അറിയാമോ? അവൻ യെരുശലേമിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്തു. വീണ്ടും ലൂക്കോസ് പറയുകയാണ്, അവൻ യെരുശലേമിനെ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ള പ്രസംഗോടെ എന്താ? തന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്ത് കാൽവരിക്കുരിശിൽ മരിച്ച് പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നതായിരുന്നു യേശുവിന്റെ ലക്ഷ്യം. അതുകൊണ്ട് എന്താ ഇത്? രണ്ട് കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്നറിയാം? ഹി എൻഡ്യൂർഡ് ദ ക്രോസ് ഡിസ്പൈസിങ് ദ ഷെയിം. ക്രൂശിനെ എന്ത് ചെയ്തു? ക്രൂശിനെ സഹിക്കുകയും അപമാനം അലക്ഷ്യമാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ യാത്രയിൽ ഉണ്ടാകുന്ന രണ്ട് കാര്യങ്ങളാ, ഒന്ന് ക്രൂശ്, രണ്ടതോട് ചേർന്ന് എന്തുണ്ട്? അപമാനമുണ്ട്. സ്വരങ്ങളെ, ക്രിസ്ത്യാനിയായിട്ട് ഈ ലോകത്തിൽ യഥാർത്ഥത്തിൽ ജീവിക്കുന്നവർക്ക് എന്തുണ്ടെന്ന് അറിയാമോ? എന്തുണ്ട്? അവർക്ക് കഷ്ടമുണ്ട്, അവർക്ക് അപമാനമുണ്ട്. നമ്മൾ പലപ്പോഴും ഒരു കോംപ്രമൈസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് രണ്ട് കാര്യമില്ല, കഷ്ടവുമില്ല അപമാനവുമില്ല. അവിടെ കർത്താവ് പറഞ്ഞു, എല്ലാവരും നിങ്ങളെ പുകഴ്ത്തുമ്പോൾ നിങ്ങൾക്കയ്യോ കഷ്ടം. കാരണം കള്ളപ്രവചന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പൊ നമുക്ക് നല്ല ഇമേജ് അല്ലേ, അല്ലെ? ബന്ധുക്കളുടെ ഇടയിലൊക്കെ നമുക്ക് നല്ല ഇമേജ് അല്ലേ? കാരണം അറിയാവോ, പണ്ട് ഇച്ചിരിയൊക്കെ സുവിശേഷമൊക്കെ പറയായിരുന്നു, ഇപ്പൊ ഒന്നും ഇണ്ടാത്തോണ്ട് അവർക്ക് സ്നേഹം, നമുക്ക് സ്നേഹം, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ഭയങ്കര ലോഹിയായി. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഇടച്ചു വരുന്ന യാതൊരു കാര്യം എന്ത് ചെയ്യുന്നില്ല, നമ്മൾ പറയുന്നില്ല, നമ്മളും അവർ തമ്മിൽ എഗ്രിമെന്റിലെത്തി, ഓക്കെ നിങ്ങൾ ഞങ്ങളോട് ശല്യത്തിന് വരരുത്, ഞങ്ങൾ നിങ്ങളോടും വരുന്നില്ല, നമുക്ക് സന്തോഷമായിട്ടൊക്കെ എന്ത് ചെയ്തേക്കാം, അങ്ങ് ജീവിച്ചേക്കാം. സ്വരങ്ങളെ, നമ്മൾ കോംപ്രമൈസ് ചെയ്തുകൊണ്ടാണോ സമാധാനം ഉണ്ടായത്? ഞാൻ പറഞ്ഞില്ല, ലെറ്റ് അസ് തിങ്ക്, ഫിക്സ് യുവർ ഐസ്. യേശുവിങ്കിൽ നോക്കുകയാണ് ഒരു കാര്യം പറ്റും. പിതാവിനെ നോക്കി അവൻ യാത്ര ചെയ്തുകൊണ്ട് അവൻ ക്രൂശ് സഹിച്ചു, അവൻ അപമാനം സഹിച്ചു. നമ്മുടെ ജീവിതത്തിലും അപമാനങ്ങൾ ധാരാളം വരാം, പക്ഷെ എപ്പോഴും ലക്ഷ്യം മാറിപ്പോകാതെ ആ ലക്ഷ്യത്തിലേക്ക് ഓടിയാൽ നമുക്കും പറയാൻ പറ്റും, എന്താ, ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് യേശു ഇരുന്നത് പോലെ കഥ പറഞ്ഞു, ജയിക്കുന്നവൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ ഞാൻ വരം നൽകും. ഓ, അമേസിംഗ് പ്രോമിസ്. നമ്മൾ താഴ്മോണ്ട് പറയും, കർത്താവ് ഈ സിംഹാസനത്ത് നിർത്തേണ്ട, ഞാൻ പാതപീഠത്തിൽ ഇരുന്നോളാം. അല്ലെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നതിനെ അറിയോ? ജയിക്കുന്നവനെ, അവിടെയാണ് നമ്മൾ ഒന്ന് റൗണ്ട് ചെയ്യേണ്ടത്. ജയിക്കുന്നവനെ, എന്താ ജയം? ഈ ലോകത്തിൽ, ഈ ലോകത്തിൽ ആ നിത്യതമാക്കൽ ലക്ഷ്യമാക്കി പിതാവിന്റെ അടുക്കിലേക്ക് ഞാൻ പോകുന്നത്, ആ പിതാവിനോടുള്ള കൂട്ടായ്മ, ആ പുത്രനോടുള്ള കൂട്ടായ്മ, പരിശുദ്ധാത്മാവിനോടുള്ള കൂട്ടായ്മ, ഇവിടെയും അതിനു വേണ്ടിയിട്ട് അപമാനം സഹിക്കാൻ ഉള്ള മനസ്സ്. ഞാൻ രണ്ട് കാര്യം പറഞ്ഞു, ഒന്ന് ഓട്ടത്തിലെ തടയുന്ന കാര്യം, ഒന്ന് ഈ ലോകത്തിന്റെ ഇൻഫ്ലുവൻസ്, രണ്ട് നിന്ദയും അപമാനവും. രണ്ട് കാര്യങ്ങൾ ഒരുപോലെ ദൈവവേദന നേരെ അറ്റാക്ക് ചെയ്യും. ഒരു വശത്ത് ലോകത്തിന്റെ ഇൻഫ്ലുവൻസ് നമ്മുടെ ഹൃദയം മാറ്റാൻ, മറുവശത്ത് അപമാനവും നിന്ദയും പരിഹാസവും. പക്ഷേ ഇതിന്റെ നടുവിൽ നമുക്ക് നമ്മുടെ ഐസ്, നമ്മുടെ കണ്ണുകൾ യേശുവിലേക്ക് നിർത്താം. ഫിക്സ് യുവർ ഐസ് ഓൺ ജീസസ്.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കൊള്ളപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.